Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ.
വചനവീഥിത് ദൈവജീവനിൽ ശക്തിയിൽ നമ്മെ നയിക്കും വീഥിത് വചനവീഥി വചനവീഥി വചന.
നാം ഇന്ന് 147-ാം സങ്കീർത്തനത്തിൻ്റെ പഠനം ആരംഭിക്കുകയാണ്. ഇതൊരു സമ്പൂർണ്ണ സ്തുതിപ്പാണ്. ഈ ഗീതത്തിൻ്റെ സ്തുതിപ്പ് എന്ന അടിസ്ഥാന സ്വഭാവം പുറത്തുകൊണ്ടുവരുന്നത് ദൈവത്തെ പ്രകീർത്തിക്കുന്ന 3 ആഹ്വാനങ്ങളാണ്. ഈ ഗീതത്തിലെ തന്നെ 3 ആഹ്വാനങ്ങളാണ്. അവ 1, 7, 12 എന്നീ വരികളാണ്. ആദ്യമായി നമുക്ക് ഈ 3 പദങ്ങളും പരിശോധിച്ചുകൊണ്ട് പഠനം ആരംഭിക്കാം. ആദ്യമായിട്ട് 1-ാമത്തെ പദം ഇങ്ങനെയാണ്:
കർത്താവിനെ സ്തുതിക്കുവിൻ, നമ്മുടെ ദൈവത്തിനു സ്തുതി പാടുന്നത് ഉചിതമത്രേ. കാരുണ്യവാനായ അവിടുത്തേക്ക് സ്തുതി പാടുന്നത് ഉചിതമത്രേ, ഉചിതമത്രേ.
സ്തുതിക്കാനുള്ള ആഹ്വാനം നൽകുന്നതാണ് ആദ്യ പദമെന്ന് വ്യക്തമല്ലേ? ദൈവത്തിന് സ്തുതി പാടണമെന്നും കാരുണ്യവാനായ അവിടുത്തേക്ക് സ്തുതി പാടുന്നത് ഉചിതമാണെന്നും ഗായകൻ പറഞ്ഞ് ഉറപ്പിക്കുകയാണ്, സ്ഥാപിക്കുകയാണ്. ഇനി നമുക്ക് 7-ാമത്തെ പദം ശ്രദ്ധിക്കാം.
കർത്താവിനു നിങ്ങൾ കൃതജ്ഞതാ ഗീതമാലപിക്കുവിൻ, കിന്നരം മീട്ടി കിന്നരം മീട്ടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ.
ഇതാ ഒരു പടി കൂടെ ഉയർന്നു നിന്നുകൊണ്ടാണ് 7-ാമത്തെ പദം സ്തുതിപ്പിനുള്ള ആഹ്വാനം നൽകുന്നത്. കർത്താവിന് കൃതജ്ഞതാ ഗീതം ആലപിക്കണമെന്നും അത് കിന്നരം മീട്ടിയായിരിക്കട്ടെ എന്നും സംഗീതജ്ഞൻ അനുവാചകരോട് വളരെ കൃത്യമായി അഭ്യർത്ഥിക്കുന്നു. ഉദാഹരണത്തിന്, പാട്ട് പാടുന്നത് പിയാനോ മീട്ടിക്കൊണ്ടാവട്ടെ അല്ലെങ്കിൽ ഗിറ്റാറ് വായിച്ചുകൊണ്ടാവട്ടെ ഗാനം ആലപിക്കുന്നത് എന്നുള്ള സവിശേഷതയാണ് പദം വെളിപ്പെടുത്തുന്നത്. ഇനി നമുക്ക് 12-ാമത്തെ പദം കൂടെ പരിശോധിക്കാം. 12-ാമത്തെ പദം സൂചിപ്പിക്കുന്ന ആഹ്വാനം:
ജെറൂസലേമേ കർത്താവിനെ സ്തുതിക്കുക, സിയോനെ നിന്റെ ദൈവത്തെ പുകഴ്ത്തുക, സിയോനെ നിന്റെ ദൈവത്തെ പുകഴ്ത്തുക.
അങ്ങനെ 3-ാമത്തെ ആഹ്വാനം ശ്രദ്ധിച്ചാൽ ജനത്തോടാണ്. ജെറൂസലേമേ, സിയോനെ എന്ന് പറയുമ്പോൾ സിയോനിലെ ജനങ്ങളെ, ജെറൂസലേമിലെ ജനങ്ങളെ ദൈവത്തെ സ്തുതിക്കുക എന്നാണ് സങ്കീർത്തകൻ ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെ സകലരെയും ഒരു സമൂഹ പ്രാർത്ഥനയ്ക്ക്, സജീവ പങ്കാളിത്തമുള്ള ആരാധനയ്ക്കും സ്തുതിപ്പിനുമായി ക്ഷണിക്കുകയാണിവിടെ ഗായകൻ. വ്യക്തിപരമായൊരു നിരീക്ഷണം ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ 3 പദങ്ങളുടെയും, അതായത് 1, 7, 12 ആഹ്വാനത്തിനുള്ള പദങ്ങളുടെയും സ്ഥാനത്തെക്കുറിച്ചാണ്. മറ്റു പദങ്ങളുടെ ഇടയ്ക്കുള്ളൊരു സാൻഡ്വിച്ചിങ് പൊസിഷൻ വളരെ തന്ത്രപൂർവമാണ് രചയിതാവ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏറ്റവും ആദ്യവും അവസാനവും പിന്നെ ഇടയ്ക്കും, ആദ്യത്തെ 2 സ്ഥാനങ്ങൾ തുടർന്ന് സങ്കീർത്തനം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപിലായിട്ടാണ് 12-ാമത്തെ പദത്തിലൂടെ ദൈവത്തെ സ്തുതിക്കാനുള്ള ആഹ്വാനം ക്രമപ്പെടുത്തുന്നത്. അങ്ങനെ ഓരോ ആഹ്വാനം കഴിയുമ്പോഴും സ്തുതിപ്പിനുള്ള കാരണങ്ങളാണ് സങ്കീർത്തകൻ വ്യക്തമാക്കുന്നത്. വളരെ സാധാരണ ഭാഷയിൽ പറയുമ്പോൾ പൂട്ടിന് പീരയിടുന്നത് പോലുള്ള ഒരു സിസ്റ്റമാറ്റിക് ക്രമീകരണം ഈ ഗീതത്തിൻ്റെ ഘടനയല്ലേ? തൻ്റെ ജനത്തെ സംരക്ഷിക്കാനും അവരെ സാന്ത്വനപ്പെടുത്താനും ദൈവം ചെയ്ത നന്മകൾ ഗായകൻ എണ്ണി എണ്ണി പറയുന്നു. എന്നിട്ട് ഉടനെ അവിടുത്തെ സ്തുതിക്കണമെന്നും സയുക്തം ആവശ്യപ്പെടുന്നു. ഈ ഗീതം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. ഇത് ആലപിച്ചത് ബിന്ദു ജോസഫും സംഘവുമാണ്. മൂന്നാമത്തെ പദമാണ്, ഈ ഗീതത്തിൻ്റെ മൂന്നാമത്തെ പദമാണ് പ്രഭണിതമായിട്ട് അല്ലെങ്കിൽ ആൻറ്റിഫോണായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്.
ഹൃദയം തകർന്ന മാനവരെ സുഖമാക്കുന്നു സകലേശൻ, സുഖമാക്കുന്നു സകലേശൻ.
ഹൃദയം തകർന്ന മാനവരെ സുഖമാക്കുന്നു സകലേശൻ, സുഖമാക്കുന്നു സകലേശൻ.
കവിതകൾ വിരിയുന്നത് യഥാർത്ഥമായ ജീവിത പരിസരങ്ങളിലാണെന്ന് പറയാറുണ്ട്. അവ ജീവിതാനുഭവങ്ങളാണ്. അതുപോലെ തന്നെയാണ് നാം സങ്കീർത്തനങ്ങളെന്ന് വിളിക്കുന്ന ഹെബ്രായ കവിതകളും ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ പച്ചയായ ജീവിത സാഹചര്യങ്ങളിൽ വിരിഞ്ഞ വരികളാണവ. ബൈബിളിലെ സങ്കീർത്തന ശേഖരം നമുക്ക് ലഭിച്ചിരിക്കുന്നത് വളരെ കൃത്യമായ കാലക്രമങ്ങളിലൂടെയാണ് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തെ അവലംബിച്ചുള്ള ഈ ഗീതങ്ങളിൽ പ്രധാനമായും മൂന്ന് കാലഘട്ടങ്ങളുടെ ഘടനയും ക്രമീകരണവുമാണ് പണ്ഡിതന്മാർ ചുരുളഴിയിക്കുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമതായി സങ്കീർത്തന ശേഖരത്തിലെ ആദ്യ ഗീതങ്ങൾ, ആദ്യത്തെ സങ്കീർത്തനങ്ങൾ ക്രിസ്തുവിന് മുൻപ് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ടിട്ടുള്ളവയാണ്. അവ അധികമായും ദാവീദ് രാജാവിൻ്റെ സൃഷ്ടികളാണെന്ന് പണ്ഡിതന്മാർ സ്ഥാപിക്കുന്നുണ്ട്. ദാവീദ് രാജാവിൻ്റെ കാലഘട്ടവും അദ്ദേഹത്തിൻ്റെ നാമത്തിലുള്ള ഗീതങ്ങളും ഇസ്രായേലിൻ്റെ ആരാധനക്രമ ജീവിതത്തിൽ രാജാവിനുണ്ടായിരുന്ന ക്രിയാത്മകമായ പങ്കും ചരിത്രത്തിൻ്റെ ഏടുകളിലെ സുവർണ കാലഘട്ടമായിട്ടാണ് കുറിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി സങ്കീർത്തനങ്ങളുടെ രണ്ടാമത്തെ കാലഘട്ടം ജെറൂസലേമിൻ്റെ പതനത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ വിനാശത്തിന് ശേഷമുള്ളതാണ്. അത് ക്രിസ്തുവിന് മുൻപ് ഏകദേശം 587 മുതലാണ്, BC 587. ഇസ്രായേൽ ജനമേറെ വേദനയിലും നിരാശയിലും കേഴുന്ന കാലഘട്ടമാണത്. നഷ്ടബോധത്തോടെ ജനം പതറി നിൽക്കുന്ന കാലം. ഇനി മൂന്നാമത്തെ ചരിത്രഘട്ടത്തിൽ വിപ്രവാസികളായ ജനം ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ് ആ കാലഘട്ടം. വിലാപത്തിൻ്റെയും ഒപ്പം പ്രത്യാശയുടെയും കാലമാണിത്. ദൈവവുമായുള്ള ഉടമ്പടിയുടെ ഓർമ്മകളാണ് ജനത്തിന് പ്രത്യാശ പകരുന്നത്. ജനവും ദൈവവുമായുള്ള രക്ഷാകരമായ ആത്മബന്ധത്തിൻ്റെ അനുസ്മരണം അവർക്ക് പ്രത്യാശ പകരുന്നു, അവർക്ക് ധൈര്യം പകരുന്നു. അത് ഇസ്രായേൽ മക്കളോട് ദൈവം കാണിച്ചിട്ടുള്ള കാരുണ്യാതിരേകത്തിൻ്റെ ഓർമ്മയാണെന്ന് പറയാം. നേതാവും രാജാവും നിയമദാതാവും പരിപാലകനുമായ ദൈവത്തിൻ്റെ ജനമാണ് തങ്ങളെന്ന ബോധ്യം ശക്തിപ്പെടുന്നതായിട്ട് ഈ കാലഘട്ടത്തിലെ ഗീതങ്ങളുടെ പദങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണ് തിരിച്ചുവരവിൻ്റെയും ദേവാലയ പുനർനിർമ്മിതിയുടെയും എല്ലാം സങ്കീർത്തനങ്ങളും ഇളകാത്ത പാറമേൽ സ്ഥാപിതമാകുന്ന കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ചും അതിൻ്റെ മനോഹാരിതയും അലങ്കാരങ്ങളും കണ്ട് അവിടുത്തെ സ്തുതിക്കണമെന്നും പിന്നെ ദേവാലയത്തിൻ്റെ പുനർസ്ഥാപനത്തെക്കുറിച്ചുമെല്ലാം എടുത്തു പറഞ്ഞ് ജനം യാവേയെ സ്തുതിക്കുന്ന ഗീതങ്ങൾ ഉരുത്തിരിഞ്ഞത് ഇക്കാലഘട്ടത്തിലാണെന്ന് നമുക്ക് കാണാം.
ഹൃദയം തകർന്ന മാനവരെ സുഖമാക്കുന്നു സകലേശൻ, സുഖമാക്കുന്നു സകലേശൻ.
കർത്താവിനെ നിങ്ങൾ സ്തുതിക്കുവിൻ, നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുന്നത് ഉചിതമത്രേ. കാരുണ്യവാനായ അവിടുത്തേക്ക് സ്തുതി പാടുന്നത് ഉചിതമത്രേ. ദൈവമേ അങ്ങേക്ക് സ്തുതി പാടുന്നത് ഉചിതമത്രേ.
ഹൃദയം തകർന്ന മാനവരെ സുഖമാക്കുന്നു സകലേശൻ, സുഖമാക്കുന്നു സകലേശൻ.
ഇനി വിപ്രവാസത്തിൻ്റെ മക്കളാണ് എസ്ര നെഹേമിയ പ്രവാചകന്മാർ. നീതിനിഷ്ഠരും സത്യസന്ധരും നന്മയുള്ളവരുമായിരുന്ന അവരുടെ നേതൃത്വത്തിലാണ് ബന്ധനത്തിലായിരുന്ന ഇസ്രായേലിയരുടെ ആദ്യ ഗണം ജെറൂസലേമിൽ പ്രവേശിക്കാൻ ദൈവം ഇടയാക്കിയത്. അവർ തന്നെയാണ് പിന്നീട് ജെറൂസലത്തിൻ്റെ പുനർസ്ഥാപനത്തിനും ഭദ്രതയ്ക്കും വഴിയൊരുക്കുന്നതും സമാധാനത്തിൻ്റെ ചരിത്രഘട്ടത്തിലേക്ക് ഇസ്രായേൽ ജനത്തെ നയിക്കുന്നതും. നാം പഠന വിഷയമാക്കുന്ന 147-ാം സങ്കീർത്തനത്തിൻ്റെ ഉത്ഭവം മേൽപ്പറഞ്ഞ മൂന്നാം ഘട്ടമാണ്. അതായത് ജെറൂസലേമിൻ്റെ സമാധാനപൂർണമായ പുനർസ്ഥാപന കാലമാണിതെന്ന് നിരൂപകന്മാർ വ്യക്തമാക്കുന്നുണ്ട്. പേർഷ്യൻ രാജാവിൻ്റെ മേൽക്കോയ്മയിൽ ബാബിലോൺ വിപ്രവാസത്തിൽ കഴിഞ്ഞ പിൻതലമുറക്കാരുടെ സ്തുതിപ്പാണ് 147-ാം സങ്കീർത്തനം എന്ന് ഇതിൽ നിന്നും നാം മനസ്സിലാക്കണം. പ്രത്യേകിച്ച് വിപ്രവാസത്തിൻ്റെ ക്ലേശങ്ങൾ മറികടന്ന് ജെറൂസലേമിൽ കർത്താവിൻ്റെ നഗരത്തിലെത്തിയവരുടെ വികാരമാണിത് 147-ാം സങ്കീർത്തനം. തങ്ങളുടെ രക്ഷകനായ ദൈവത്തെ പ്രകീർത്തിക്കുന്നതിലുള്ള വികാരത്തിമിർപ്പാണ് വരികളിൽ സ്തുതിപ്പായി ഗായകൻ സങ്കീർത്തകൻ പ്രകടമാക്കിയിരിക്കുന്നത്. പുറന്തള്ളപ്പെട്ടവരും വിജാതീയ ദേശത്ത് വിപ്രവാസത്തിൽ കഴിഞ്ഞിരുന്നവരുമാണ് സിയോനിലേക്ക് ജെറൂസലേമിലേക്ക് തിരിച്ചെത്തുന്നതെന്ന് പദങ്ങൾ വർണ്ണിക്കുന്നു, വിവരിക്കുന്നു. ഈ തിരിച്ചുവരവ് സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവവും അത് നൽകുന്ന ശ്രേഷ്ഠമായ സന്തോഷവും വ്യക്തമാക്കുന്നു. സന്തോഷത്തിൻ്റെ വികാരം പ്രകടമാക്കുന്നു ഈ സ്തുതിപ്പിലൂടെ 147-ാം സങ്കീർത്തനത്തിലൂടെ. ധൂർത്തപുത്രൻ്റെ വരവിൽ കരുണാർദ്രനായ പിതാവിനുള്ള സന്തോഷം, സന്തോഷത്തിൻ്റെ വികാരം പദങ്ങളിൽ രചയിതാവ് ഒളിപ്പിച്ചു വച്ചിട്ടില്ലേ? അങ്ങനെ ശാരീരികമായും മാനസികമായും സിയോനിൽ തിരിച്ചെത്തുന്നവർ ഒരു കാലത്ത് ഹൃദയം തകർന്നവരായിരുന്നെങ്കിലും കർത്താവിൻ്റെ കാരുണ്യസ്പർശത്താൽ ഇപ്പോൾ സൗഖ്യമാക്കപ്പെട്ടവരാണെന്ന് സങ്കീർത്തന പദങ്ങൾ വ്യക്തമാക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ യാവേയുടെ ആശ്ലേഷം ലഭിക്കുന്നവരാണവർ. ദൈവം അവരെ ആശ്ലേഷിച്ച് സ്വീകരിക്കുന്നു. അവർക്കായി അവിടുന്ന് സമൃദ്ധമായ വിരുന്നൊരുക്കുന്നു.
ഹൃദയം തകർന്ന മാനവരെ സുഖമാക്കുന്നു സകലേശൻ, സുഖമാക്കുന്നു സകലേശൻ.
ഹൃദയം തകർന്ന മാനവരെ സുഖമാക്കുന്നു സകലേശൻ, സുഖമാക്കുന്നു സകലേശൻ.
ഹൃദയം തകർന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നു, അവരുടെ മുറിവുകൾ അവിടുന്നു വച്ചുകെട്ടുന്നു, അവിടുന്നു നക്ഷത്രങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തുന്നു. ദൈവമേ,
ഹൃദയം തകർന്ന മാനവരെ സുഖമാക്കുന്നു സകലേശൻ, സുഖമാക്കുന്നു സകലേശൻ.
വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയിൽ സങ്കീർത്തനം 147-ൻ്റെ പശ്ചാത്തല പഠനമാണ് ശ്രവിച്ചത്. അവതരണം ഫാദർ വില്യം നെല്ലിക്കൽ. ഇനി നമുക്ക് ഈ ഗീതത്തിൻ്റെ പദങ്ങൾ അടുത്തയാഴ്ചയിൽ പരിചയപ്പെടാം.